നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
വിസ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മലയാളിയായ ഷെഫിനെ കൊണ്ട് അധിക സമയം ജോലി ചെയ്യിക്കുകയും ശമ്പളമായി നൽകിയ തുക തിരിച്ചുപിടിക്കുകയും ചെയ്തു എന്ന കേസിൽ ഒരു മലയാളി റെസ്റ്റോറന്റിന് പിഴശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ക്യാൻബറയിലെ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഈ ഉത്തരവിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയായ ഷെഫും SBS മലയാളത്തിനൊപ്പം ചേരുന്നുണ്ട്.
SBS മലയാളം റേഡിയോയിലും ഓൺലൈനിലും മൊബൈൽ ഫോണിലും.
ക്യാൻബറയിലെ ബിന്നീസ് കാത്തീറ്റോ എന്ന മലയാളി റെസ്റ്റോറന്റിന്റെ ഉടമകൾക്കാണ് സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പിഴശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2018 മെയ് മുതൽ ഒരു വർഷത്തോളം ഇവിടെ ഷെഫായി ജോലി ചെയ്തിരുന്ന നിനിമോൾ എബ്രഹാം എന്ന മലയാളി യുവതിയെ വിസാ സാഹചര്യം മുതലാക്കി ചൂഷണം ചെയ്തു എന്ന ആരോപണം ശരിവച്ചുകൊണ്ടാണ് ട്രൈബ്യൂണൽ ഈ ഉത്തരവിട്ടത്. ശമ്പള കുടിശ്ശികയും നഷ്ടപരിഹാരവുമായി $17,940 നിനിമോൾക്ക് നൽകണം എന്നാണ് ഉത്തരവ്. ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ നിനിമോൾ തന്നെ SBS മലയാളത്തോടൊപ്പം ചേരുകയാണ്. നമസ്കാരം നിനിമോൾ എബ്രഹാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്നു. ഏകദേശം $10,000 നിനിമോൾക്ക് നഷ്ടപരിഹാരം നൽകാനാണ് ബിന്നീസ് കാത്തീറ്റോ എന്ന റെസ്റ്റോറന്റ് ഉടമകളോട് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഒരു ഉത്തരവ് വന്നപ്പോൾ എന്ത് തോന്നുന്നു?
തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെപ്പോലെ ടെമ്പററി വിസയിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊരു നീതി കിട്ടിയത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ എന്നെപ്പോലെ തന്നെ ഒത്തിരി പേര് സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതുപോലൊക്കെ ആരും പേടിച്ചിട്ടോ ഭയന്നിട്ടോ ഒക്കെ ആരും മുന്നോട്ട് വരാറില്ല. അപ്പോ എനിക്ക് ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിന് സപ്പോർട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് തന്നെ വന്ന പിന്നെ ഒത്തിരി സഫർ ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്.
എന്നാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്താണ് സംഭവിച്ചതെന്ന കാര്യം ഒന്ന് വ്യക്തമാകണമല്ലോ. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? എപ്പോഴാണ് നിനിമോൾ ഇങ്ങോട്ടേക്ക് ഹോസ്റ്റലിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു അക്കാര്യം? അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
ഞാൻ 2018 മെയ്യിലാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തിയത്. ഞാൻ 457 വിസയിലാണ് എത്തിയത്. ബിന്നീസ് കത്തീറ്റോയിൽ നിന്നും അവരെന്നെ സ്പോൺസർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി മെയ് 28-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ന്യൂസിലാൻഡിലായിരുന്നപ്പോൾ തന്നെ 38 hours കോൺട്രാക്ട് സൈൻ ചെയ്താണ് ഞാൻ ഇവിടെ വന്നത്.
ന്യൂസിലാൻഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ?
ആ, ന്യൂസിലാൻഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ന്യൂസിലാൻഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പൊ അവിടെ എന്താ ഷെഫായിട്ട് തന്നെയാണ്?
അവിടെ ഞാൻ ഷെഫായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് വർക്ക് ചെയ്തത്. അവിടെ ഞാൻ 4 വർഷമായിട്ട് ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഞാൻ ന്യൂസിലാൻഡിലാണ് പഠിച്ചത്. ഞാൻ അവിടെ കുക്കറി 2-year ഡിപ്ലോമ കോഴ്സ് ഞാൻ അവിടെ ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സത്യനാഥ് റെസ്റ്റോറന്റില്.
അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ കുടുംബത്തിൽ നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു?
ഞാൻ ഫാമിലിയോടെയാണ് വന്നത്. ഞാൻ ഹസ്ബൻഡും 2 പിള്ളേരും ഞങ്ങൾ ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്.
2 മക്കളുണ്ടായിരുന്നു. ഓക്കെ. എന്തായിരുന്നു ഈ ഒരു സ്പോൺസർ ചെയ്തപ്പോൾ കരാർ വ്യവസ്ഥകൾ എന്തായിരുന്നു? എത്രത്തോളം ശമ്പളം നൽകുമായിരുന്നു? അങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാകുമല്ലോ, എന്തായിരുന്നു അത്?
നോർമൽ വ്യവസ്ഥ, 38 hours വർക്ക് ചെയ്യണം. പിന്നെ 55,000 അറൌണ്ട് ഇയർലി നോർമൽ അങ്ങനെ കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് വന്നത്. വന്ന് കഴിഞ്ഞ് ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ വർക്കിംഗ് അവർ രാവിലെ 9 o'clock സ്റ്റാർട്ട് ചെയ്യണം. 2:30 വരെയാണ് ലഞ്ച് ടൈം. പിന്നെ 5 o'clock സ്റ്റാർട്ട് ചെയ്ത് 10:30 വരെ. അത് ഇപ്പൊ ലഞ്ച് ടൈമിൽ 2:30 കഴിഞ്ഞും ആ കസ്റ്റമർ ചിലപ്പോൾ ഇപ്പൊ 2 മണി കഴിഞ്ഞൊക്കെ ആൾക്കാർ വരാനുണ്ട്. അവർ വന്ന് പോകുന്നതും അവർക്ക് കൊടുക്കുന്നൊക്കെ ചില ടൈമുകളിൽ തിരക്കുള്ളപ്പം അത് കഴിഞ്ഞും ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി 12 മണിക്കൂർ ദിവസം ചെയ്തുകൊണ്ടിരുന്നു. വീക്കിലി വരുമ്പോൾ ഒരു 70 മണിക്കൂറോളം എടുത്ത് കണ്ടിന്യൂസ് 6 ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ആഴ്ചയിൽ ആറ് ദിവസം
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പേയ്മെന്റ് ചെയ്യുന്ന 511.40 cents എവരി ഫോർട്ട്നൈറ്റില് തിരിച്ച് ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു കൊടുക്കണമായിരുന്നു. എന്നെപ്പോലെ തന്നെ അവിടെ ഉള്ള സ്റ്റാഫ് വേറൊരാള് മാനേജർ ഒരു ആളുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കും ഇത് തന്നെ സെയിം ഇത് തന്നെയായിരുന്നു. എവരി ഫോർട്ട്നൈറ്റില് തിരിച്ച് ക്യാഷ് തിരിച്ചു കൊടുക്കണം.
$511.40 എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും തിരിച്ചു നൽകണം എന്നുള്ളതാണ് ശമ്പളത്തിൽ നിന്ന്.
അതെ.
എത്രയാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ?
ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് ഫോർട്ട്നൈറ്റ്ലി 1711.
ഓക്കെ, അതിൽ നിന്നാണ് ഈ തുക?
അതിൽ നിന്നാണ് 511 തിരിച്ചു മേടിക്കുന്നത്.
എന്ത് എന്ത് പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ പണം തിരിച്ചു മേടിച്ചത്?
എന്നോട് പറഞ്ഞിരുന്നത് ടാക്സ് അടയ്ക്കാൻ വേണ്ടി പൈസ വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നു.
ഓക്കെ, അപ്പോൾ ടാക്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നൽകണം എന്നുള്ളതായിരുന്നു, അങ്ങനെയാണോ? ആ
അങ്ങനെയാണ്. എന്നോട് നമുക്ക് ഇവിടെ പരിചയമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും റൂൾസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്നോട് വന്ന് ടാക്സ് അടയ്ക്കാൻ വേണ്ടി എനിക്ക് പൈസ തിരിച്ച് ബാക്ക് തരണമെന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് മേടിക്കുകയായിരുന്നു.
ഓക്കെ, മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ട്രൈബ്യൂണൽ പോയപ്പോൾ മറ്റു പല കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ കേസിനകത്ത്, മറ്റെന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത്?
പിന്നെ ഉണ്ടായിരുന്നു സിക്ക് ലീവ് എടുക്കാൻ പാടില്ല, എടുത്തു കഴിഞ്ഞാൽ $100 പുള്ളിക്ക് പേ ചെയ്യണം. പുള്ളി അത് പറഞ്ഞത് സ്റ്റാഫിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് ഓരോ സിക്ക് ലീവിനും $100 വെച്ച് പുള്ളിക്ക് പേ. ഞാൻ അവിടെ നിന്നപ്പോ ഞാൻ രണ്ട് സിക്ക് ലീവ് ആണ് എടുത്തത്. അങ്ങനെ $100 ഓർ ഏത് ഇപ്പൊ പുള്ളിയുടെ സ്പോൺസറിൽ നിൽക്കുന്ന ആര് സ്റ്റാഫും സിക്ക് എടുത്തു കഴിഞ്ഞാൽ $100 അങ്ങോട്ട് പേ ചെയ്യണം.
അപ്പോൾ എത്ര കാലം വന്നിട്ട് അവിടെ ജോലി ചെയ്തു?
ഞാൻ അവിടെ 2019 January 13 എന്ന എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ഇങ്ങനെ ഈ സിക്കായി ഞാൻ സിക്ക് വിളിച്ചു. എനിക്ക് ഞാൻ ഈ ഇങ്ങനെ അവർ ചെയ്ത് ഞാനൊരു പല പ്രാവശ്യം ഞാൻ പുള്ളിയോട് ഞാൻ ബിന്നിയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ ടയേർഡായിക്കൊണ്ടിരിക്കുകയാണ്, കാലിന് വേദന, അങ്ങനെ ഫുൾ ടയേർഡ്. എനിക്ക് വീട്ടിൽ എൻ്റെ കിഡ്സിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് അവർ റെഡ്യൂസ് ചെയ്ത് തരണം, എനിക്ക് നോർമൽ അവർ തരണം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പുതിയ സ്റ്റാഫിനെ ഞാൻ ഹയർ ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങളെല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ സാലറി കറക്റ്റ് പേയ്മെന്റ് തരുന്നില്ല, അതായത് കറക്റ്റ് ചോദിക്കുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഇല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ ഞാൻ പേ ചെയ്യും. അതാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. സാലറി അങ്ങനെ ഞാൻ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു, കാരണം നമ്മൾ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് പ്രോപ്പറായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പിള്ളേരെ നോക്കണം. അപ്പോൾ ഈ ഒരു കിട്ടുന്നത് കൊണ്ടാണ് അറിയാലോ, ഓസ്ട്രേലിയയിൽ ഇങ്ങനെയുള്ളവരടുത്ത് ജീവിക്കണമെങ്കിൽ എന്തേലും ഫിനാൻഷ്യലി നമുക്ക് എക്സ്പെൻസ് ആവുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് സാലറിയും ഈ കൊടുത്തതിന്ന് പിന്നെ നമുക്ക് മിച്ചമുള്ളത് ചോദിക്കുമ്പോഴത്തേനും അത് തരാനില്ല, എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ തരൂ എന്നുള്ളൊരു ഭീഷണിപ്പെടുത്തല്. അങ്ങനെയാണ് സംസാരം. ഞാൻ പിള്ളേരുടെ ട്യൂഷൻ ഫീസ്, സ്കൂൾ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നു, അങ്ങനെ പല സമയത്ത് ചോദിച്ചു കഴിയുമ്പോഴത്തേനും പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ന്യായീകരണം, ഇങ്ങനെയൊരു ചെറിയ ഭീഷണിപ്പെടുത്തലുകളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയായി ഞാൻ പിന്നെ നവംബറിൽ ഞാനൊരു മെയിൽ അയച്ചു അവർ, റോസ് പുള്ളിക്കാരിയാണല്ലോ എംപ്ലോയർ, എൻ്റെ എംപ്ലോയർ റോസ് ആണ്, ഹസ്ബൻഡ് ബിന്നിയാണ് റണ്ണിങ് ചെയ്യുന്ന ബിസിനസ്. അപ്പോൾ ഞാൻ മെയിൽ അയച്ചു. മെയിൽ അയച്ചതിന് ഞാൻ പറഞ്ഞു എനിക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ആയിട്ട് എനിക്കൊരു നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈ, ഞാൻ മെയിൽ അയച്ചു എങ്ങനെയാണ് എനിക്ക് ഇത്ര അവർ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല, എനിക്ക് റെഡ്യൂസ് ചെയ്ത് തരണം, എനിക്ക് ഇത്ര ലോങ് ടൈം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പല പല അസ്വസ്ഥ ശാരീരിക അസ്വസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകുന്നു, അതുകൊണ്ട് എനിക്ക് ടൈം റെഡ്യൂസ് ചെയ്ത് തരണം. പിന്നെ പൈസ ടാക്സ് അടയ്ക്കാനാണെന്ന് പറഞ്ഞ് മേടിക്കുന്നു, അതിൻ്റെ കാര്യങ്ങളോ ഒന്നും അതിനെപ്പോഴും എനിക്ക് എക്സ്പ്ലനേഷൻ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ മെയിൽ അയച്ചു. അപ്പോൾ അവര് അന്ന് രാത്രി തന്നെ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നല്ല ബിസിയുള്ള ടൈം ആയിരുന്നു, ഒരു 7-8 മണിയായപ്പോഴത്തേനും രണ്ടുപേരും കൂടെ വന്നു. വന്ന് എന്നോട് പറഞ്ഞ് നമുക്കിപ്പോൾ മീറ്റിംഗ് നടത്താം. ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ഞാൻ അവിടെ ലെഫ്റ്റ് ചെയ്തിട്ട് ഞാൻ മീറ്റിംഗിന്, അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാനേജർ ഷോജിൻ പുള്ളിക്ക് ഷോജിനും കൂട്ടി ഷോജിനായിരുന്നു വിറ്റ്നസ്. മീറ്റിങ്ങിൽ എന്നോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനപ്പം എന്നോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ നിനിമോൾക്ക് ഞാൻ തിരിച്ചൊരു മെയിൽ ഞാൻ അയക്കും, ഇതെല്ലാം ഫോൾസ് എലിഗേഷൻ ആണ്. അതിന് എന്നോട് പറഞ്ഞ് റിപ്ലൈ ഒന്നും അയക്കരുത്, റിപ്ലൈ അയച്ചു കഴിഞ്ഞെങ്കിൽ ബാക്ക് പാക്ക് ചെയ്യും, നാട്ടിലോട്ട് ബാക്ക് പാക്ക് ചെയ്യും, വിസ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ അയച്ച മെയിലിന് പുള്ളിക്കാരൻ എനിക്ക് റിപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം ഫോൾസ് എലിഗേഷൻ ആണെന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്യും, അപ്പം ഞാൻ അതിനൊന്നും തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ അവിടെ വെച്ച് തന്നെ തന്നെ എന്നെ തിട്ടം ചെയ്യുകയാണ്. ഇതിനെല്ലാം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, മാനേജർ ഷോജിൻ പുള്ളിക്കാരിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിനെ എത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്, ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് ഇത്രയും പൈസ മുടക്കി ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ലോങ് അവർ ചെയ്ത് പിന്നെ കാൽവേദന എനിക്ക് തുടങ്ങി, അതായത് വെരിക്കോസ് വെയിന്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ ഒക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ എങ്ങനെ ജാനുവരി ആയി ഞാൻ ഭയങ്കരമായിട്ട് കാലിന് ലെഗ് പെയിൻ ആയിട്ട് ഞാൻ സിക്ക് വിളിച്ചു. January 14 ഡോക്ടറെ കണ്ടു, ഡോക്ടർ എന്നോട് പറഞ്ഞു 3-4 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ January 14 പുള്ളിക്കായി എംപ്ലോയർക്ക് റോസിന് ഇമെയിൽ അയച്ചു, അതുപോലെ ഷോജിന് എന്റെ മാനേജർ വർക്ക് ചെയ്യുന്ന ഷോജിന് ഞാൻ ടെസ്റ്റ് മെസ്സേജ് ഇട്ടു. അതെല്ലാം കിട്ടി 3 അവർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തിരിച്ച് റിപ്ലൈ കിട്ടുന്നത് എന്റെ വിസ ക്യാൻസൽ, എന്നെ ടെർമിനേറ്റ് ചെയ്തു ജോലിയിൽ നിന്ന്. പുള്ളിക്ക് വിസ ക്യാൻസൽ ചെയ്തെന്നും പറഞ്ഞുള്ള മെയിലാണ് എനിക്ക് കിട്ടുന്നത്. വേറെ അതിന് ഒരു വിത്തൗട്ട് എനി നോട്ടീസ് ഒന്നുമില്ല, ഒരു ഒന്നുമില്ലാതെ എന്റെ കയ്യിലോട്ട് എനിക്ക് തിരിച്ചു തരുന്നത് എന്നെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തതെന്നും പറഞ്ഞു. ഞാനീ രണ്ടു ചെറിയ പിള്ളേരും ഹസ്ബൻഡുമായിട്ട് ഞാനിവിടെ ഒരു ദിവസം റോഡിലോട്ട് ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഓസ്ട്രേലിയയിൽ ഒരാൾ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കും, എംപ്ലോയറിന്റെ കീഴിൽ നിൽക്കുമ്പോൾ ആ ഒരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 60 ദിവസത്തിനുള്ളിൽ നമുക്ക് വേറൊരാളെ എംപ്ലോയറെ കണ്ടുപിടിച്ച് വിസ അയക്കുകയും മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ അതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്.
നിങ്ങൾ എന്താ ചെയ്തു തന്നിട്ട്?
ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ആ സമയത്ത് തന്നെ നമുക്ക് ഈ എംപ്ലോയി, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് പഞ്ചാബ് ഹോട്ടല്, എംപ്ലോയറെ എനിക്ക് കിട്ടിയായിരുന്നു, കണ്ടു. പുള്ളിക്കാരനോട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു, പുള്ളിക്കാരൻ ഹാപ്പി ആയിരുന്നു, പുള്ളിക്കാരൻ എന്നെ സ്പോൺസർ ചെയ്തു, അങ്ങനെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി.
കേസിലേക്ക്
എത്തിയത് ഞാന്, എനിക്ക് പിന്നെ സഹായത്തിന് ആരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ നിൽക്കും. കാരണം നമുക്ക് വെറും 60 ദിവസമേ മുമ്പിലുള്ളൂ, ഈ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ സ്പോൺസറെ കണ്ടുപിടിച്ച് ഇവിടെ നിൽക്കണം. അപ്പം ഒരു ഹെൽപ്പിന് എന്ത് ചെയ്യുന്നോർത്ത് നിൽക്കുമ്പോഴാണ് യൂണിയനെ സമീപിക്കുന്നത്, യുണൈറ്റഡ് വോയിസ് യൂണിയൻ. അവിടെ ചെന്ന് അവരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിലോട്ട് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം എന്ന് അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ഈ കേസ് അങ്ങനെ പോകുന്നത്.
അതിനകത്ത് നിനുമോൾ പറഞ്ഞു വന്നപ്പോൾ ഉള്ളത് ആരോഗ്യപരമായ കാരണങ്ങൾ പക്ഷെ ട്രൈബ്യൂണൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. കാരണം അങ്ങനെ കാലുവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നൊരു വാദം ട്രൈബ്യൂണൽ പക്ഷെ അംഗീകരിച്ചിട്ടില്ല.
മറിച്ച് അവർക്ക്
വിസയുടെ പേരിൽ അല്ലെങ്കിൽ വിസ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും അതിന്റെ പേരിൽ വിവേചനം കാണിച്ചു എന്നുള്ളൊരു കാരണമാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു $17,940 നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇപ്പം റെസ്റ്റോറന്റ് ഉടമകൾ പറഞ്ഞിരിക്കുന്ന ഒരു മറുവാദം ഉണ്ടായിരുന്നല്ലോ, ഒരു മോശം ഷെഫായിരുന്നു നിനിമോൾ, ആദ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞ രീതിയിൽ ദോശ ചൂടാൻ പോലും അറിയില്ലായിരുന്നു എന്നാണല്ലോ അവരുടെ വാദം, അതുകൊണ്ടാണ് പിരിച്ചുവിട്ടതെന്നാണ് അവർ പറയുന്നത്.
അവര് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ 4 വർഷമായിട്ട് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ന്യൂസിലാൻഡിൽ ഓക്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷെഫായിട്ട്. അവിടെ അവിടെ ഈ പറഞ്ഞ എല്ലാ സൗത്ത് ഇന്ത്യൻ ഫുഡുകളും, ദോശ പൊറോട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യം വേണ്ടായിട്ടാണല്ലോ നമ്മളിവിടെ നിർത്തുന്നത്. ഞാനങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേറെ ഒന്നും പറയാനില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും.
നന്ദി നിനിമോൾ, ഇത്രയും കാര്യങ്ങൾ SBS മലയാളവുമായി പങ്കുവച്ചതിനെ.
ഓക്കെ, താങ്ക് യു സോ മച്ച്.
കാൻബറയിൽ ഷെഫായ നിനിമോൾ എബ്രഹാമാണ് നഷ്ടപരിഹാരം നൽകാനുള്ള ട്രൈബ്യൂണൽ ഉത്തരവിനെക്കുറിച്ച് സംസാരിച്ചത്. ട്രൈബ്യൂണലിൽ നിനിമോൾക്ക് വേണ്ടി ഹാജരായ യുണൈറ്റഡ് വർക്കേഴ്സ് യൂണിയന്റെ അഭിഭാഷക എറിൻ ക്രസ്ഹളുമായും SBS മലയാളം സംസാരിച്ചിരുന്നു. ഈ ഉത്തരവ് എത്രത്തോളം പ്രസക്തമാണെന്ന് എറിൻ വിശദീകരിക്കുന്നു.
It awards some compensation to Ninamore, but also a prohibition for the employer to ever treat anyone in the same way that they treated Ninamore, which was so terribly.
We all know that this is not a single incident. So like, there have been many cases like this being reported all over the media. So how significant is this order for all these cases? Does it make any difference to other cases?
We really hope it does, because people are so scared to come forward. We do hear about some of these cases, but sometimes after people have already gone home or been sent home, it takes a very brave person like Ninamore to stand up to an employer and take it through the courts. We hope that, and it's her hope, that by standing up and really for moral reasons. She will give other people hope that they can find out what their rights are, they can join their union and get some help. So we're really hoping that through her actions and her bravery that other people will come forward. It's also a particularly important case because it's the first time a case has been run under the Discrimination Act in the Australian Capital Territory on the grounds of someone being discriminated against for immigration status. So
this is the first case in that. Okay.
It's the first case for that ground, which was only put into the Discrimination Act a couple of years ago. So we are very excited to have won that case with Nina Moore. It's important, and hopefully it will give people hope.
Thank you, Erin, for your time and for talking to SBS Malayalam.
No worries. Thank you very much.
കേസിൽ ഉൾപ്പെട്ട ബിന്നീസ് കാത്തിറ്റോ എന്ന റെസ്റ്റോറന്റ് പിന്നീട് പൂട്ടിയിരുന്നു. ഇതിന്റെ ഉടമ ബിന്നി ബാബുവുമായി ഫേസ്ബുക്ക് വഴി ബന്ധപ്പെടാൻ SBS മലയാളം ശ്രമിച്ചെങ്കിലും ഇതുവരെയും പ്രതികരണം ലഭ്യമായിട്ടില്ല.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.